We know that from the beginning of human history, the devil tried to make Adam and Eve doubt the love of God.
മാനവകുലത്തിന്റെ പ്രാരംഭം മുതൽ ആദാമിന്റെയും ഹവ്വയുടെയും ജീവിതത്തിലെ ദൈവസ്നേഹത്തെ കുറിച്ച് സംശയം ജനിപ്പിക്കുന്ന തരത്തിൽ സാത്താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം.
The New Testament speaks a lot about faith.
പുതിയ നിയമം വിശ്വാസത്തെക്കുറിച്ച് ധാരാളം സംസാരിക്കുന്നുണ്ട്.
And essentially faith is to believe that God loves me just as I am.
ഞാൻ ആയിരിക്കുന്ന അതേ അളവിൽ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം ആധാരമായിരിക്കുന്ന കാര്യം.
He doesn't love me after I have changed.
ഞാൻ വ്യത്യസ്തനായതിനു ശേഷമല്ല അവൻ എന്നെ സ്നേഹിക്കുന്നത്.
He doesn't love me after I have improved.
ഞാൻ തെളിയിക്കപ്പെട്ടതിന് ശേഷവുമല്ല അവൻ എന്നെ
സ്നേഹിക്കുന്നു.
ഞാൻ എങ്ങനെയായിരിക്കുന്നു അവിധം തന്നെ അവൻ എന്നെ സ്നേഹിക്കുന്നു.
He loves me when
ഞാൻ പരാജിതനായപ്പോൾ അവൻ എന്നെ സ്നേഹിക്കുന്നു.
And he wants to help me to be an overcomer.
ഞാൻ ജയാളിയായി തീരുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു, അതിന് അവൻ എന്നെ സഹായിക്കുന്നു.
And if you look at your own past Christian life, you'll find that many times the devil tries to make you doubt the God.
നിങ്ങളുടെ പൂർവ്വജ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, സാത്താൻ പലവട്ടം നിങ്ങളെ ദൈവസ്നേഹത്തെ കുറിച്ച് സംശയാരുവാക്കിയില്ലേ.
So which is more serious, to fall into sin or to lose faith?
ഏതാണ് ഗൗരവമേറിയ കാര്യം, പാപത്തിൽ വീഴുക എന്നുള്ളതോ വിശ്വാസം നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളതോ? ഇതിലേതാണ് ഗൗരവപൂർണ്ണം?
It's very important to know that.
അത് മനസ്സിലാക്കുന്നത് വളരെ ആവശ്യമായ ഒരു കാര്യമാണ്.
Now, according to our understanding, we'd say falling into sin is worse.
നമ്മുടെ ബോധ്യങ്ങളെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയും പാപത്തിൽ വീഴുന്നത് വളരെ മോശകരമായ.
We all know that falling into any sin is bad.
പാപത്തിൽ വീഴുക എന്നുള്ളത് മോശമായ ഒരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം.
But
എന്നാൽ
to lose faith is worse.
എന്നാൽ വിശ്വാസം ത്യജിക്കുക എന്നുള്ളത് അതിലും ഗൗരവമേറിയ കാര്യമാണ്.
To lose faith,
വിശ്വാസം ത്യജിക്കുക, നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത്.
In Luke 22,
ലൂക്കോസിന്റെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ
we read that Jesus told Peter in verse 34, the cock will not crow today until you have denied three times that you know me.
14-ാമത്തെ വാക്യത്തിൽ പറയുന്ന പത്രോസ് നീ എന്നെ അറിയുന്നില്ല എന്ന് മൂന്ന് വട്ടം പള്ളി പറയും മുമ്പ് ഇന്ന് കോഴി കൂവുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയും.
To deny Jesus is a very serious sin.
യേശുക്രിസ്തുവിനെ തള്ളി പറയുക എന്നുള്ളത് വളരെ ഗൗരവമായ ഒരു പാപമാണ്.
To say I don't know him.
എനിക്കവനെ അറിയില്ല എന്ന് പറയുന്നു.
And even though Jesus knew that Peter is going to deny him, he's going to be tempted like that, he never prayed that Peter would not fall.
ഇങ്ങനെ ഗൗരവമായ ഒരു പാപം ചെയ്യുന്നതിനായിട്ട് പത്രോസ് മൂന്ന് വട്ടം പരീക്ഷിക്കപ്പെടുവൻ വീണു പോകുമെന്ന് അറിഞ്ഞിട്ടും യേശുക്രിസ്തു ആ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല.
Why was that?
എന്തുകൊണ്ടാണ് ആ കാര്യത്തിന് വേണ്ടി യേശുക്രിസ്തു പ്രാർത്ഥിക്കാതിരുന്നത്?
Because he did pray for something else.
എന്നാൽ അവൻ വേറൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ അതിന് മുകളിൽ വായിക്കുന്നുണ്ട്.
He says in verse 31-32, Satan has demanded permission to sift you like wheat, but I prayed for you that your faith may not fail.
ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടത് കൽപ്പന ചോദിച്ചു, ഞാനോ നിന്റെ വിശ്വാസം പോയിപ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു.
സോ ഹി ഡിഡ്ന്റ് പ്രേ ദാറ്റ് ഹി ഷുഡ് നോട്ട് സിൻ.
അവൻ പാപം ചെയ്യരുത് എന്നുള്ള കാര്യത്തിന് വേണ്ടി യേശുക്രിസ്തു പ്രാർത്ഥിച്ചില്ല.
ബട്ട് ഹി പ്രേഡ് ദാറ്റ് ആഫ്റ്റർ ഹി സിൻ ഹി വിൽ നോട്ട് ലൂസ് ഫെയ്ത്ത്.
അവൻ പാപം ചെയ്തതിനു ശേഷം അവന്റെ വിശ്വാസം ത്യജിച്ച് വിശ്വാസം പോയിപ്പോകാതിരിക്കാൻ വേണ്ടി അവൻ പ്രാർത്ഥിച്ചു.
ദാറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് തിങ് ടു തിങ്ക് അബൌട്ട്, ബിക്കോസ് ദാറ്റ് ഹാസ് ആപ്ലിക്കേഷൻ ഫോർ അവർ ലൈഫ് ടു.
അത് വളരെ രസകരമായ ഒരു കാര്യമാണ്, കാരണം ഈ കാര്യം നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ടുള്ള ഒരു വസ്തുതയാണ്.
ദി ന്യൂ ടെസ്റ്റമെന്റ് സ്പീക്സ് എ ലോട്ട് അബൌട്ട് the evil of unbelief.
പുതിയ നിയമം ഈ അവിശ്വാസമെന്ന ദുഷ്ടഹൃദയത്തെ കുറിച്ച് വളരെയധികം സംസാരിക്കുന്നു.
The whole Christian world speaks about faith and unbelief, but
ക്രിസ്തീയ ലോകം മുഴുവനും വിശ്വാസവും അവിശ്വാസത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്.
മോസ്റ്റ്ലി in relation to faith for some material benefit from God.
അവിടെ പ്രതിപാദിക്കുന്ന പ്രധാന വിഷയം ഭൗതികമായ എന്തെങ്കിലും വിഷയത്തെക്കുറിച്ചുള്ള വിശ്വാസമാണ്, അത് പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള വിശ്വാസം.
But I have discovered through the years that
ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം
പറയട്ടെ, faith is to believe that even if I have fallen deeply, God still loves me.
വിശ്വാസം എന്നാൽ ഞാൻ ഗൗരവതരമായ പാപത്തിൽ വീണിട്ടും എന്റെ വിശ്വാസം പോയിപ്പോകാതെ വിശ്വാസം ത്യജിച്ചു കളയാതിരിക്കുന്നതാണ് യഥാർത്ഥം.
So that's what we see here in the Lord praying for Peter.
യേശു ക്രിസ്തു പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ കാര്യത്തിൽ,
then why did Jesus not pray that he should not fall at all?
എന്നാൽ എന്തുകൊണ്ടാണ് നമ്മൾ വീണു പോവുകയും ചെയ്യുന്നത് എന്നുള്ള വിധത്തിൽ യേശു ക്രിസ്തു പ്രാർത്ഥിക്കാതിരിക്കുന്നത്?
The Bible says he is able to keep us from falling.
റോമാലേഖനം നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ വീഴാതെ നമ്മളെ നിലനിർത്താൻ കഴിവുള്ളവനാണവനെന്ന്.
Why does he allow believers to fall?
എന്തുകൊണ്ടാണ് വിശ്വാസികൾ വീഴുവാനായിട്ട് ദൈവം അനുവദിക്കുന്നത്?
Because sometimes that is the only way to humble them.
എന്നാൽ വിശ്വാസിയെ താഴ്മയിൽ നിലനിർത്താനായിട്ട് ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മാർഗം അത് മാത്രം.
There are many ways in which God tries to humble us.
നമ്മളെ താഴ്മയിൽ നിർത്താൻ ദൈവം പല മാർഗത്തിലൂടെ ശ്രമിക്കുന്നു.
The first is by speaking to us.
ആരംഭമായിട്ട് നമ്മുടെ ഹൃദയത്തോട് സംസാരിച്ചുകൊണ്ട്,
from God's word,
ദൈവത്തിന്റെ വചനത്തിലൂടെ,
meeting,
മീറ്റിംഗിലൂടെ.
And if we don't listen,
നമ്മളതിന് ചെവി കൊടുക്കാതിരിക്കുമ്പോൾ,
he may allow somebody else to humble us.
അപ്പോൾ നമ്മളെ താഴ്മയിൽ നിർത്താൻ അവൻ മറ്റു ചിലരെ ഉപയോഗിക്കുന്നു.
Maybe in your office you may be humiliated.
നിങ്ങളുടെ ഓഫീസ് ജോലി സ്ഥലത്ത് നിങ്ങളെ ചിലപ്പോൾ
ചിലപ്പോൾ
നിങ്ങളായിരിക്കും സഭയിൽ നിങ്ങളെ
relatives may humiliate you.
നിങ്ങളുടെ കുടുംബാംഗങ്ങളെ ബന്ധുക്കൾ നിങ്ങളെ
We have to see that God is allowing all this.
എന്നാൽ ഇതിലൊക്കെ നമ്മൾ കാണേണ്ടത് ദൈവത്തിന്റെ കരം അവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതായിട്ടാണ്.
And if that also doesn't work,
അതും നടക്കാതെ വരുമ്പോൾ,
then God may allow you to fall into sin.
നിങ്ങൾ പാപത്തിൽ വീഴാനായിട്ട് ദൈവം അനുവദിക്കുന്നു.
To humble you. That's sort of the last method.
താഴ്മയിൽ നിർത്താനായിട്ട് ദൈവം ഉപയോഗിക്കുന്ന ഏറ്റവും അവസാനത്തെ മാർഗമാണ്.
God will try many other methods before that.
അതിന് മുൻപായിട്ട് പല മാർഗങ്ങളും ദൈവം ഉപയോഗിക്കാറുണ്ട്.
He may allow you to lose your job.
ചിലപ്പോൾ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടാനായിട്ട് ദൈവം അനുവദിക്കും.
Or lose a lot of money.
ചിലപ്പോൾ ധാരാളം പണം നഷ്ടപ്പെടുവാൻ അനുവദിക്കും.
Or allow some serious sickness to come into your home.
ചിലപ്പോൾ മാരകമായ രോഗങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ കടന്നു വരാൻ അനുവദിക്കും.
His whole aim is to humble us.
അവന്റെ എല്ലാത്തിന്റെ ഉദ്ദേശം നിങ്ങൾ താഴ്മയിലാകുക എന്നതാണ്.
All these things don't work, then the last thing he tries is he'll allow you to fall into some sin.
ഈ കാര്യങ്ങളൊക്കെയും നടന്നിട്ടും ഫലം കാണാതെ വരുമ്പോൾ നിങ്ങൾ പാപത്തിൽ വീഴുവാനായിട്ട് അവൻ അനുവദിക്കും.
And if you still don't humble yourself,
എന്നിട്ടും നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തുന്നില്ല എങ്കിൽ,
then he'll allow everybody else to know about the sin you fell into.
അപ്പോൾ നിങ്ങൾ വീണ പാപത്തെ കുറിച്ച് എല്ലാവർക്കും വെളിവാക്കി കൊടുക്കുവാനും അവൻ
ഇടവരും. That will usually humble everybody.
അത് എല്ലാവരെയും താഴ്മയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു
വഴി. Why is God so interested in humbling us?
എന്തുകൊണ്ടാണ് ഈ ദൈവം എല്ലാവരെയും താഴ്മയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? എന്തെന്നാൽ,
he has a law that he can give his grace only to those who are humble.
കാരണം അവന്റെ നിയമത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അവൻ താഴ്മയുള്ളവർക്കേ കൃപ കൊടുക്കൂ.
He wants to give us grace.
കാരണം അവൻ നിനക്ക് കൃപ പകരുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
His plan is good.
അവന്റെ പദ്ധതികൾ എപ്പോഴും മെച്ചമായതും നന്മയുമാണ്.
When you look at Peter's life,
പത്രോസിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ,
I mean, when we, supposing there's a brother here who went out and denied Jesus 3 times.
ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സഹോദരൻ പുറത്തുപോയി യേശു ക്രിസ്തുവിനെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞവരാണെന്ന് ചിന്തിക്കുക.
You know, supposing he was confronted by some Muslim man and asked, is Jesus Lord or is Allah Lord?
ആ ഒരു മുസ്ലിം സഹോദരനുമായിട്ടുള്ള ബന്ധത്തിൽ വരുമ്പോൾ അവൻ ചോദിക്കുന്നു, യേശു ക്രിസ്തു ആണോ ദൈവം, അല്ലാഹു ആണോ ദൈവം?
Jesus, no, Jesus is not Lord, Allah is.
അപ്പോൾ അവൻ പറയും, അല്ല, യേശു ക്രിസ്തു ദൈവമല്ല, അല്ലാഹു ആണ് ദൈവം എന്ന് പറയുന്നു വിചാരിക്കുക.
And then after some time a second fellow asks, again he says,
രണ്ടാമത്തെ ഒരാൾ ചോദിക്കുമ്പോൾ ഇതേ മറുപടി തന്നെ അവൻ കൊടുക്കുന്നു.
Third time he says,
മൂന്നാമത്തെ പ്രാവശ്യം ചോദിക്കും,
would you think that's a pretty serious question?
അത് ഒരു പാപമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്?
Would you ask such a brother to 6 weeks later to get up and preach a message?
ആറാഴ്ചക്ക് ശേഷം ആ ഒരു സഹോദരനോട് എഴുന്നേറ്റ് നിന്ന് ഒരു സന്ദേശം പറയാനായിട്ട് നിങ്ങൾ ആവശ്യപ്പെടുമോ?
God did it. He, 6 weeks later he asked Peter to get up and preach, and not only get up and preach, 3000 people got saved through him.
ആറാഴ്ചക്ക് ശേഷം പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചപ്പോൾ ഏകദേശം 3000 പേരിൽ പരം ആൾക്കാർ രക്ഷയുടെ ഭാവത്തേക്ക് വന്നു വരികയും ചെയ്തു.
That proves one thing to me.
അത് ഒരു കാര്യം എന്റെ ഹൃദയത്തിൽ ബോധ്യം വരുത്തുന്നു.
Not that you should go and deny the Lord, that's not what it proves.
അത് ദൈവത്തെ തിരിച്ചുകളയുക എന്നുള്ളത് നിന്ദിക്കുക എന്നുള്ളതല്ല അതവിടെ വെളിവാക്കുന്ന വേറെ സത്യം.
It proves that Peter's faith did not fail.
കാരണം പത്രോസിന്റെ വിശ്വാസം പോയില്ല എന്നുള്ളതാണ് അവിടെ വെളിവാക്കുന്നത്.
Why did God allow this to happen?
എന്തുകൊണ്ടാണ്
something new was going to happen on the day of Pentecost?
കാരണം പെന്തക്കോസ്താളിൽ പുതിയതായ ഒരു കാര്യം സംഭവിക്കാൻ പോവുകയായിരുന്നു.
Something so fantastic was going to happen on that day.
അതിമനോഹരമായ ഒരു കാര്യം അതിന് നടക്കാൻ പോവുകയായിരുന്നു.
Not just the coming of the Holy Spirit,
പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വരിക എന്നത് മാത്രമല്ല,
3000 people getting converted from all countries.
30,000 വ്യക്തികൾ, പല രാജ്യങ്ങളിൽ നിന്നുള്ള 3000 വ്യക്തികൾ രക്ഷയനുഭവത്തിലേക്ക് കടന്നു വരുന്നവരായിരുന്നു.
Being baptized in the Holy Spirit,
ജലസ്നാനത്തിനും അതിനുശേഷം പരിശുദ്ധാത്മാവിന് നിർമ്മലമാകുന്ന ഒരു വലിയ പ്രക്രിയയായിട്ട് അവിടെ നടക്കുവാൻ പോകുന്നു.
That whoever was the instrument God used to do that,
ആ പ്രവൃത്തി ചെയ്യുവാനായിട്ട് ദൈവം ഉപയോഗിച്ച മനുഷ്യൻ,
would have been in tremendous danger of getting proud.
ഇതൊക്കെ നിഗളിയായി തീരാനായിട്ട് സാധ്യതയുള്ളൊരു അവസ്ഥയായിരുന്നു.
I mean, you think about it yourself, even after being a believer so many years, if one day you preached a 15-minute message and 3,000 people were converted,
നിങ്ങളെ വിശ്വാസിയായിട്ട് ജീവിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് നേരം നിങ്ങളുടെ പ്രസംഗം കേട്ട് 3000 പേർ ആ രക്ഷിക്കപ്പെടുന്ന ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുക.
I think your head will be a little bigger after that.
അതിനുശേഷം നിങ്ങളുടെ തലയ്ക്ക് അല്പം കൂടെ വലിപ്പം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
So Peter was in great danger.
പത്രോസ് ആ അപകടത്തിന്റെ നടുവിലായിരുന്നു.
And the only way God could keep him humble at the end of that fantastic ministry,
ആസിസ്റ്റ് അവസാനവും അവനെ താഴ്മയിൽ നിർത്തുവാനായിട്ട് ദൈവത്തിന്റെ ഏക മാർഗം,
by allowing him to fail and fall so badly before that happens.
ആ സൂക്ഷ്മ നടക്കുന്നതിന് മുൻപായിട്ട് വളരെ മോശമായ അവസ്ഥയിൽ പരാജിതനായിട്ട് വീണുപോവുക എന്നുള്ള പ്രവൃത്തി മാത്രമായിരുന്നു ദൈവത്തിന് മുൻപാകെ ഉണ്ടായിരുന്നത്.
If any of you have had some serious falls in your life,
നിങ്ങളുടെ ജീവിതത്തിലെ ഗൗരവതരമായ എന്തെങ്കിലും വീഴ്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളവരാണെങ്കിൽ,
after becoming a believer you did something very stupid and foolish,
വിശ്വാസിയായതിനു ശേഷവും വളരെ മോശമായതും ബുദ്ധിഹീനമായ പ്രവൃത്തികൾ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ,
see, before being a believer I think all of us have done a lot of foolish things.
വിശ്വാസിയാകുന്നതിന് മുമ്പ് നമ്മൾ ധാരാളം മഠയതരങ്ങൾ ചെയ്തിട്ടുള്ളവരാണ്.
But imagine after being a believer you've done something very very foolish.
എന്നാൽ ഒരു വിശ്വാസിയായതിനു ശേഷം നീ മഠയതരങ്ങൾ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ,
you can be sure that God allowed it to happen so that he can humble you.
കാരണം ദൈവം ഇടവരുത്തിയത് നിന്നെ താഴ്മയിൽ നിർത്തുവാനായിട്ട് ദൈവത്തിന്റെ ഒരു പദ്ധതിയായി.
You don't have to get discouraged.
അകാര്യത്തിൽ നിങ്ങൾ നിരാശനാകേണ്ട ആവശ്യമില്ല.
Get discouraged means you've lost faith.
നിങ്ങൾ നിരാശയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം പോയിപ്പോയി എന്നുള്ളതാണ്.
And that's the devil saying.
അത് മാത്രമാണ് സാത്താൻ ലക്ഷ്യവും.
When I think of the prodigal son,
ഇതിനായ പുത്രനെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ,
you know, there were a lot of wrong things he did.
അവൻ ധാരാളം മോശമായ കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്.
Took his father's wealth and wasted it and went away.
പിതാവിന്റെ ഭവനം വിട്ട് അവന്റെ ധനമൊക്കെയും ദുരുപയോഗം ചെയ്ത് പ്രതാപരാക്കി.
With all that evil, he is probably the biggest backslider in the Gospels.
ആ സുവിശേഷത്തിലെ ഏറ്റവും പിന്മാറ്റാവസ്ഥയിൽ പോയ വ്യക്തി അവനായിരിക്കും. എന്നാൽ ഇതിനൊക്കെയും ശേഷവും,
he did not lose faith in his father.
അവന്റെ പിതാവിനുള്ള വിശ്വാസം അവന് നഷ്ടപ്പെട്ടില്ല.
I thought of it like this. Supposing he had heard that his father had died.
Avan nan ingane chindichirunde avan ingane kelthu thanne pidavu maranappettu poi.
And his elder brother has taken over the home.
Avante mootha jeshtan aanu ippol bhavanathile karyangalokke niyandrikkunnu.
Do you think he would have come home?
Ningal vicharikkunnu avan bhavanathilekku madangi varuvennu?
I don't think so.
Nan orikkalum vishwasikkunnilla.
He knew what his elder brother was.
Karanam avante jeshtane avanu munve arinjirunnu.
But he knew his father was different.
Adhe samayam avante pidavinte hrudayavum avan arinjirunnu.
And there in that far country after so many years,
valare varshangalukku shesham doora rajyathayirunna aa magan,
he had some faith in his father's love.
Avante pidavinil undayirunna vishwasathal,
but he had little faith.
Avane pidavin undayirunna vishwasam
in his father's love.
അവന്റെ പിതാവിന്റെ സ്നേഹത്തിൽ ഉണ്ടായിരുന്ന അല്പവിശ്വാസം.
But when he came back, he discovered that his father's love was much greater than he actually thought.
എന്നാൽ അവൻ വിചാരിച്ചതിലും വളരെ വലുതായിരുന്നു അവന്റെ പിതാവിന്റെ തന്നോടുള്ള സ്നേഹമെന്ന് അവൻ മടങ്ങി വന്നപ്പോൾ മനസ്സിലാക്കി.
And I believe that one day when we see Jesus face to face,
യേശുക്രിസ്തുവിനെ നമ്മൾ ഒരു നാൾ മുഖാമുഖമായി കാണുമ്പോൾ,
the thing that will bring the greatest sorrow in our heart,
നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന ഏറ്റവും വലിയ വേദന എന്തെന്ന് അറിയുമോ,
say, Lord, I didn't realize you love me so much.
കർത്താവേ, നീ എന്നെ ഇത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് ഞാൻ വാസ്തവത്തിൽ അത് മനസ്സിലാക്കിയിരുന്നില്ലല്ലോ.
I wish I had trusted you more.
അതല്ലായിരുന്നെങ്കിൽ ഞാൻ ഇതിലും അധികമായിട്ട് നിന്നെ വിശ്വസിക്കുമായിരുന്നു.
I believe that's going to be one of the greatest regrets we're going to have when we see the Lord face.
യേശുക്രിസ്തുവിനെ മുഖാമുഖമായിട്ട് കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വ്യഥ ഇതായിരിക്കും എന്ന് ഞാൻ സംശയിക്കുന്നു.
So faith and humility are two very 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 important things.
വിശ്വാസം, താഴ്മ, ഇത് വളരെ വളരെ ഗൗരവമേറിയ രണ്ട് വിഷയങ്ങൾ.
You know, Jesus said in Matthew chapter 11 verse 29 that we have to learn humility from him.
മത്തായിയുടെ സുവിശേഷം 11:29 നമ്മൾ വായിക്കുന്നുണ്ട് എന്നിൽ നിന്ന് താഴ്മ പഠിക്കുന്നതിനെക്കുറിച്ച്.
He never told us to learn from him how to preach or how to pray or how to fast or any such thing.
എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ ഉപദേശിക്കണം, എങ്ങനെ പ്രസംഗിക്കണം എന്നുള്ള കാര്യം തന്നിൽ നിന്ന് പഠിപ്പാനായിട്ട് യേശുക്രിസ്തു ഒരിക്കലും നമ്മോട് ആവശ്യപ്പെട്ടില്ല.
We can learn these things from him.
ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അവരിൽ നിന്ന് പഠിക്കാം.
But the one thing Jesus specifically said you must learn from me is humility.
എന്നാൽ വ്യക്തമായിട്ട് അവനിൽ നിന്ന് പഠിപ്പാനായിട്ട് അവൻ ആഗ്രഹിച്ച ആവശ്യപ്പെട്ട കാര്യമാണ് താഴ്മ.
And we know that the one thing that he kept on rebuking his disciples for was unbelief.
അവിശ്വാസത്തെക്കുറിച്ചാണ് അവൻ തുടർമാനമായിട്ട് തന്റെ ശിഷ്യന്മാരെ ശാസിച്ചുകൊണ്ടിരുന്നതും.
I would say that if we can learn these two lessons,
ഞാൻ പറയട്ടെ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പാൻ സാധിച്ചാൽ,
humility and faith,
വിശ്വാസവും,
we would have learned two of the greatest lessons in the Christian life.
ക്രിസ്ത്യൻ ജീവിതത്തിലെ രണ്ട് വലിയ പാഠങ്ങൾ നമ്മൾ അഭ്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് എനിക്ക് പറയാൻ സാധിക്കും.
Because
എന്തെന്നാൽ
it's from that ground that God is able to grow the fruit of the Spirit.
ആത്മാവിന്റെ ഫലം പുറപ്പെടുവിപ്പാനായിട്ട് ഉള്ള ഒരു
ഫലമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. When you read Galatians 5:22 and 23 about the ninefold fruit of the Holy Spirit.
ഗലാത്യലേഖനം 5:22 22-ാമത്തെ വാക്യത്തിലെ ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് പറയുന്നത് നമുക്കറിയാമല്ലോ.
You see, have you noticed that in all those nine things, humility is not mentioned at all?
ആ 9 കാര്യങ്ങൾ അവിടെ പ്രതിപാദിക്കുമ്പോൾ അവിടെ താഴ്മയെക്കുറിച്ച് പറയുന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുമോ?
Why is it that out of the nine gifts of the Holy Spirit, fruit of the Holy Spirit, humility is not even mentioned as one of them?
ആത്മാവിന്റെ ഫലത്തിന്റെ പ്രതിഫലനങ്ങളായിട്ടുള്ള 9 കാര്യങ്ങൾ പറയുമ്പോൾ എന്തേ താഴ്മയെ അവിടെ പ്രതിപാദിക്കാതിരുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ?
Because humility is the ground on which all these nine fruit grow.
കാരണം സൗമ്യതി എന്നുള്ള നിലത്തിൽ നിന്ന് മാത്രമേ ഈ ഫലം പുറപ്പെട്ടു വരികയുള്ളൂ.
And God has various ways to humble us.
ജീവിതത്തിൽ നമ്മളെ താഴ്മയിലാക്കാനായിട്ട് പല പല മാർഗങ്ങളുണ്ട്.
One of those ways is failure.
അതിനുള്ളൊരു മാർഗമാണ് നമ്മൾ വീഴ്ച സംഭവിക്കുക എന്നുള്ളത്.
God cannot bring us into victory before he allows us to fail.
നമ്മൾ വീഴുന്നതിനു മുൻപായിട്ട് നമ്മളെ തുടർമാനമായ ജയത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ ദൈവത്തിന് സാധ്യമല്ല. എന്നാൽ
because we'll get proud.
കാരണം നമ്മൾ പെട്ടെന്ന് നിഗളികളായി തീരാൻ സാധ്യതയുണ്ട്.
If you get victory without having failed a few hundreds and thousands of times.
ആയിരം പ്രാവശ്യം നമ്മൾ വീഴുന്നതിന് മുമ്പ് ഒരു വിജയത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ
നിഗളികളാകും.
നിഗളികളാകുക മാത്രമല്ല, ആ പ്രത്യേക മേഖലകളിൽ ജയമില്ലാത്തവരെ നമ്മൾ താഴെ കുറഞ്ഞവരായിട്ട് എണ്ണുകയും ചെയ്യും.
ഐ നോ ഇൻ മൈ ഓൺ പെർസ്യൂട്ട് ഓഫ് വിക്ടറി ഓവർ സിൻ,
പാപത്തിന് മേൽ ജയത്തിനായിട്ടുള്ള എന്റെ ജീവിതത്തിന്റെ ആദ്യകാലങ്ങൾ ഓർത്ത് ഞാൻ ഓർക്കുന്നു.
ഇൻ ഓൾ ദോസ് ഇയേഴ്സ് ഗോഡ് അലൗഡ് മീ ടു ഫെയിൽ ഹൺഡ്രഡ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് ടൈംസ്.
നൂറുകണക്കിന് പ്രാവശ്യം ഞാൻ വീണു പോകാനായിട്ട് ദൈവന്റെ ആ ഭൂതകാലത്തിൽ
അനുഭവിച്ചു.
പാപത്തിന്റെ മേലുള്ള ജയത്തെക്കുറിച്ച് ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിച്ചതിന് ശേഷമാണ് ഇത് സംഭവിച്ചത്.
എന്നാൽ
ആ നാളുകളിലൊന്നും എന്തേ ദൈവം എന്നെ വീണ്ടും വീണ്ടും പാപത്തിൽ വീഴാൻ അനുവദിക്കുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ല.
എന്നാൽ
ഞാൻ അത് ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായില്ല. കർത്താവേ, ഞാൻ ഇതിപ്പോഴും വീണിരിക്കുന്നു എന്ന്
ദൈവഭാഗ്യം
പറഞ്ഞു. എന്നെ സഹായിക്കണം എന്ന് നിലവിളി ഉണ്ടായിരുന്നു.
The result now when I look back is,
എന്നാൽ ഇന്ന് എനിക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ അതിന്റെ ഫലം എന്തായിരുന്നു പറയാൻ സാധിക്കുന്നു?
Two things.
രണ്ടേ രണ്ട് കാര്യങ്ങൾ.
ഒന്ന്, I can't get proud over my victory because I know I couldn't do it on my own.
എന്റെ ജയത്തിന്മേൽ എനിക്ക് ഊറ്റം കൊള്ളാനോ നിഗളിപ്പാനോ സാധ്യമല്ല, കാരണം എനിക്ക് സ്വയമേ സാധ്യമായിരുന്നില്ല.
Secondly, when I see another brother having failed miserably, I cannot, it's impossible for me to despise him.
ദയനീയമായിട്ട് പരാജിതനായ ഒരു വേറൊരു സഹോദരനെ കാണുമ്പോൾ അവനെ നിന്ദിപ്പാനായിട്ട് എനിക്ക് സാധ്യമാകില്ല.
സോ ഡോണ്ട് ഗെറ്റ് ഡിസ്കറേജ്ഡ് വെൻ ഗോഡ് അലൗസ് യു ടു ഫെയിൽ എ നമ്പർ ഓഫ് ടൈംസ് ഈവൻ ദോ യു ആർ സീക്കിംഗ് ഫോർ വിക്ടറി ഓവർ സിൻ.
ജയത്തിനായിട്ട് നിങ്ങൾ അന്വേഷിക്കുമ്പോൾ തന്നെ വീണ്ടും വീണ്ടും തുടർമാനമായിട്ട് ഒരേ കാര്യത്തിൽ നിങ്ങൾ പരാജിതനാകുന്നെങ്കിൽ നിങ്ങൾ നിരാശരാകരുത്, നിങ്ങളുടെ വിശ്വാസം പോയിപ്പോകരുത്.
ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ്,
പഴയ നിയമത്തിൽ,
I don't know whether you've read this verse, and I don't know whether you understand the spiritual meaning of this verse.
ഈ വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നും ഇതിന്റെ ആത്മീയ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പുറപ്പാട് പുസ്തകം 23 ആം അധ്യായം.
Now everything in the Old Testament was a picture of what God was going to do for us in the New Testament.
ഈ നിയമത്തിൽ ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു നിഴലായിട്ടാണ് പഴയ നിയമത്തിൽ ദൈവം.
For example, being redeemed from Egypt is a picture of our deliverance from sin.
മിസ്രയീം എന്നുള്ള ഒരു ആ അടിമത്തത്തിൽ നിന്നുള്ള മോചനം നമ്മൾ പാപത്തിൽ നമുക്ക് ഒരു വിടുതലിനെ
കുറിക്കുന്നു.
ഫറവോനെ സാത്താനെ കുറിക്കുന്നു.
ഈജിപ്റ്റ് ഇസ് എ പിക്ചർ ഓഫ് ദ വേൾഡ്.
മിസ്രയീം ലോകത്തെ കുറിക്കുന്നു.
ഗോയിങ് ത്രൂ ദ റെഡ് സീ ഇസ് എ പിക്ചർ ഓഫ് വാട്ടർ ബാപ്റ്റിസം.
ചെങ്കൽ പടന്നു പോകുന്നത് ആ സ്നാനത്തിനൊരു മുൻകുറി.
The cloud coming from heaven is a picture of the baptism of the Holy Spirit.
മേഘം ആകാശത്തിൽ ഇറങ്ങി വരുന്നത് പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നു.
The cloud leading them to Canaan is a picture of the Holy Spirit leading us to a life of victory.
കനാനിലേക്ക് അവരെ മേഘസ്തംഭം നയിക്കുന്നത് ജയജീവിതത്തിലേക്ക് ഉള്ള ഒരു കാര്യത്തെയാണ് കുറിക്കുന്നത്.
Going into the river Jordan to enter Canaan is a picture of dying to self.
യോർദാൻ കടന്നു പോകുന്നത് പ്രതിപാദിക്കുന്ന നമ്മുടെ സ്വയത്തിന് മരിക്കുന്നതിനെയാണ് അവിടെ കുറിക്കുന്നത്.
And the giants in Canaan are a picture of all the sins that dwell in our body.
കനാനി മല്ലന്മാരെ കുറിക്കുന്നു നമ്മുടെ ജഡത്തിലുള്ള നമ്മുടെ ഇച്ഛകളെ കുറിച്ച് പാപങ്ങളെ പാപ സ്വഭാവങ്ങളെ കുറിക്കുന്നു.
So see one difference in the way God dealt with the Egyptian soldiers and with the giants.
മിസ്രയീമ്യ പടയാളികളോടും കനാനിലെ മല്ലന്മാരോടും ദൈവം ഇടപെട്ട വിധം നിങ്ങൾ വ്യക്തമായി കാണേണ്ടതാണ്.
Can you tell me the difference those who are awake?
എന്തായിരുന്നു ആ വ്യത്യാസം എന്ന് നമുക്ക് പറയാം.
What is the difference between the way God dealt with the Egyptian soldiers and the Canaanite giant?
മിസ്രയീമ്യ പടയാളികളോടും കനാനിലെ മല്ലന്മാരോടും ദൈവം ചെയ്ത രണ്ട് വ്യത്യാസങ്ങളുണ്ട്, അത് പറയാമോ?
One, the Egyptian soldiers were killed immediately in a moment.
ഒരു നിമിഷാർത്ഥത്തിനുള്ളിൽ ആ ചെങ്കടലിന് അടുവിലേക്ക് അവർ മരണപ്പെട്ടു എല്ലാ ഇസ്രായേലിയ
ഖനാന്യ
മല്ലന്മാർ അവിടെ നിന്ന് കൊല്ലപ്പെട്ട് മാറ്റപ്പെട്ടത് വളരെ വർഷങ്ങൾ കൊണ്ടാണ്. അതാണ് ആദ്യത്തെ വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം എന്നറിയുമോ?
God killed the Egyptians without any human help.
മിസ്രയീമ ഭടന്മാർ കൊല്ലപ്പെട്ടത് ദൈവകരത്താലാണ്, മനുഷ്യന്റെ ആ ബലം കൊണ്ടല്ല.
But the Canaanite giants were killed by Israelites with God's help.
എന്നാൽ കനാനി മല്ലന്മാർ അവിടെ കൊല്ലപ്പെട്ടത് ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തിന്റെ ശക്തിയാൽ ഇസ്രായേലിൽ അവരെ കൊല്ലുകയായിരുന്നു.
So what is this symbolized?
അതെന്താണ് അവിടെ പ്രതിപാദിക്കുന്നത്?
The Egyptian army symbolizes our old man.
മിസ്രയീമ ഭടന്മാരെ കുറിക്കുന്ന നമ്മുടെ പഴയ മനുഷ്യനെ കുറിച്ചാണ്.
Our old man was crucified with Christ.
കാരണം അവർ യേശുക്രിസ്തുവിനോട് കാൽവരി ക്രൂശിൽ ക്രൂശിക്കപ്പെട്ടു നമ്മുടെ പഴയ മനുഷ്യൻ.
We didn't do that.
നമ്മൾ അത് ചെയ്തതല്ല.
God did it.
ദൈവം ചെയ്തൊരു പ്രവൃത്തി.
And that's why they were buried in the Red Sea.
അതുകൊണ്ടാണ് അവർ ചെങ്കടലിന്റെ ഉള്ളിൽ അടക്കപ്പെട്ടത്.
What does Romans 6 say? Baptism is a picture of our old man being buried.
റോമാലേഖനം 6 അധ്യായത്തിൽ എന്താണ് പറയുന്നത്? സ്നാനത്താൽ നമ്മൾ ആ പഴയ മനുഷ്യനെ കുഴിച്ചിടപ്പെട്ടു.
സോ ഇറ്റ്സ് എ വെരി എക്സാക്ട് പിക്ചർ. എവരിതിങ് ഇൻ ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് എക്സാക്ട് പിക്ചർ.
പഴയ നിയമത്തിലുള്ള എല്ലാ കാര്യവും തികച്ചും നിഴലായിട്ട് പുതിയ നിയമം പൊരുളിനെ കുറിക്കുന്ന നിഴലുകൾ
തന്നെയാണ്.
എന്നാൽ കനാന്യമല്ലന്മാരുന്നു
അത്
നമ്മുടെ ജഡത്തിന്റെ ഇച്ഛകളെ
കുറിക്കുന്നതാണ്. We who are Christ's have to put the lust, crucify the flesh to this lust.
ഗലാത്യലേഖനം 5:24 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ക്രിസ്തുയേശുവിലുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കുന്നു.
So now I want you to see Exodus 23.
ഇന്ന് ഇപ്പോൾ ഞാൻ പുറപ്പാട് 23 കടന്നു വരാൻ ആഗ്രഹിക്കുന്നു.
Tell me what is the meaning of this?
ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ എന്നോട് പറയാ.
The Lord says that Exodus 23 verse 27,
പുറപ്പാട് 23:27 മുതൽ ഇങ്ങനെയാണ് വായിക്കുന്നത്.
The last part, I will make all your enemies turn their backs to you. That is when you enter the land of Canaan.
കനാനിലെ ദേശത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ച് ഇവിടെയാണ് പറയുന്നത്. നിന്റെ മുമ്പിൽ നിന്നും ഹിവനെയും കനാനിനെയും ഹിത്തനെയും ഓടിച്ചുകളയുവാൻ ഞാൻ നിനക്ക് മുമ്പായി കാട്ടുകടലിനെ അടയ്ക്കും. ഞാൻ അവരെ നിന്റെ മുമ്പിൽ നിന്നും മുഴുവനും ഓടിച്ചു
കളയും. എല്ലാ
കനാനിനും ഹിത്തനും എല്ലാം നിന്റെ മുമ്പിൽ
ഓടിപ്പോകും. അതെന്താണ്
അർത്ഥമാക്കുന്നത് നമുക്ക് മനസ്സിലായി.
നമ്മുടെ
ജഡത്തിലുള്ള എല്ലാ ഇച്ഛകളോടും അവൻ
പോരാടും.
എന്നാൽ അതിനുശേഷമുള്ളത് എന്താണ്?
But I will not drive them out, verse 29, in one year. So that the land may not become desolate and the beasts of the field become too numerous for you.
ദേശം ശൂന്യമാകാതെയും കാട്ടുമൃഗം നിനക്ക് ബാധയായും പെരുകാതെയും ഇരിപ്പാൻ ഞാൻ അവരെ ഒരു സംവത്സരത്തിനകത്ത് നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു.
The Egyptian army was destroyed in a moment.
മിസ്രയീമ ഭടന്മാർ ഒരു നിമിഷം കൊണ്ടാണ് അവിടെ അടക്കപ്പെട്ടത്.
The Canaanites, the Lord says, I won't even finish them off in one year.
കനാനിനെ ഒരു വർഷത്തിനുള്ളിൽ അവൻ ഓടിച്ചു വിടത്തില്ലെന്നാണ് പറയുന്നത്.
What is the meaning?
എന്താണ് അർത്ഥമാക്കുന്നത്?
What are these wild beasts?
ഈ കാട്ടുമൃഗം എന്ന് പറയുന്നത് എന്താണ്?
You know, when a land is unoccupied for a long time, wild beasts come up there in no time.
വളരെ കാലം ഒരു ദേശം ആ ജനവാസം ഇല്ലാതെ കിടന്നാൽ അവിടെ കാട്ടുമൃഗങ്ങൾ വരിക സാധാരണമാണ്.
The Lord allowed the Israelites to go and kill some giants to occupy their land, and kill some more to occupy their land, kill some more. It was little by little by little by little by little he occupied the whole land.
അല്പാൽപമായിട്ട് ഈ മലന്മാരെ ഒക്കെയും കൊന്നടക്കിയതിന് ശേഷമാണ് ആ ദേശം കൈവശമാക്കുവാനായിട്ട് ദൈവം ഇസ്രായേലിനെ അനുവദിച്ചത്.
So we know that is how God gives us what is called sanctification. Progressively, more and more we get more and more victory over sin in our life.
അത് പ്രകാരം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണം ദൈവം നടത്തി നടത്തി അല്പാൽപമായിട്ട് ജയത്തിലേക്ക് നമ്മൾ നടത്തുകയും ഒരു പൂർണ്ണ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു.
What do you think of these wild beasts? Spoken of here.
എന്തുകൊണ്ടാണ് എന്താണ് വിവക്ഷിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ?
I'm sure you know.
എനിക്കറിയാം നിങ്ങൾക്കറിയാവുന്നുള്ളത്.
It's spiritual cry.
ആത്മീയ നിഗളമാണത്.
That if he drives them all out in a single year.
ഒരൊറ്റ സംവത്സരത്തിലുള്ളവരെ പെട്ടെന്ന് അവരെ അവിടെ നിന്ന് ഓടിച്ചു കളഞ്ഞാൽ.
Spiritual pride will become too much for you and it'll swallow you up and eat you up.
ആത്മീയ നിഗളം നിന്നിലേക്ക് വളരുകയും അത് നിന്നെ നശിപ്പിച്ചു കളയുകയും ചെയ്യും.
So that's a very exact picture.
അത് വളരെ വ്യക്തമായ ഒരു ചിത്രമാണ്.
Don't get discouraged if you don't get victory over everything in one year.
ഒരു വർഷത്തിനുള്ളിൽ നിനക്ക് എല്ലാ മേഖലകളിലും ജയം ലഭിക്കുന്നില്ല എന്നോർത്ത് നിരാശനാകേണ്ട ആവശ്യമില്ല.
There is the Old Testament verse to comfort you.
ഇവിടെ പുതിയ പഴയ നിയമത്തിൽ നിനക്ക് ഉത്സാഹം തരുന്ന ഒരു വാക്യമുണ്ട്.
We must believe that God will do it.
എന്നാൽ ദൈവം അത് നിനക്ക് പൂർണ്ണമായി നിന്നെ ചെയ്യുമെന്ന് നീ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു.
And we must not rest until everything is cleansed.
ഈ കനാന്യ മല്ലന്മാർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറ്റപ്പെടുന്നതിന് വരെ നിങ്ങൾ വിശ്രമം കണ്ടെത്തുന്നവരാകരുത്.
ബിക്കോസ് വി മസ്റ്റ് ബിലീവ് ദാറ്റ് ഗോഡ് ഈസ് ഓൺ അവർ സൈഡ് അഗൈൻസ്റ്റ് എവരിതിങ് ദാറ്റ് ദ ഡെവിൾ ഹാസ് ഡൺ ഇൻ
സാത്താൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും വിരുദ്ധമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ പക്ഷത്തുണ്ടെന്നുള്ള കാര്യം നമ്മൾ വിശ്വസിക്കണം.
സംടൈംസ് ബിലീവേഴ്സ് തിങ്ക് ദാറ്റ് ഗോഡ് ടേക്സ് ദ സൈഡ് ഓഫ് ദ ഡെവിൾ.
പലപ്പോഴും വിശ്വാസികൾ ചിന്തിക്കുകയും വിശ്വസിക്കാറുമുണ്ട് സാത്താന്റെ പക്ഷത്താണോ ദൈവമെന്ന്.
ഹൗ കൻ ദാറ്റ് ബി?
എങ്ങനെ അത് സാധ്യമാകും?
You say, well, supposing I have disappointed the Lord very much, maybe he takes the devil's side.
അവനെ തീർത്തും വിഷമിപ്പിക്കുകയും അവന് സങ്കടം വരുത്തുകയും ചെയ്യുന്ന പ്രവൃത്തി ഞാൻ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് അവൻ എനിക്കെതിരായിട്ട് സാത്താന്റെ പക്ഷത്താണ്.
There's only one thing that will make God turn against you, and that is pride.
ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ ദൈവത്തിന് നിന്റെ മേലെ മുഖം തിരിച്ച് നിൽക്കുവാനായിട്ട് കഴിയുള്ളൂ, അത് നിഗളം.
Bible says God resists the proud.
കാരണം തിരുവചനം പറയുന്നു അവൻ നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു.
He never says he resists murderers or adulterers or thieves or liars or he resists the proud.
ഒരിടത്ത് പോലും നമ്മൾ വായിക്കുന്നില്ല കുലപാതകിയോടും വ്യഭിചാരിയോടും കള്ളനോടും അതിക്രമക്കാരനോടും ദൈവം എതിർക്കുന്നു എന്നുള്ളത്. എന്നാൽ നിഗളിയോട് അവൻ എതിർക്കുന്നു.
How many of you believe that the worst sin you can commit is to be proud?
ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും ഹീനമായ പാപം നിഗളം അത് മാത്രമാണ്.
I don't think many of us really believe that.
നിങ്ങൾ എത്ര പേർ അത് വിശ്വസിക്കുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്.
Do you know that's the only sin that will make God your enemy?
ദൈവത്തിനെ നിന്റെ ശത്രുവാക്കി തീർക്കുവാനായിട്ട് സാധ്യമാകുന്ന ഒരേ ഒരു പാപം നിഗളം മാത്രമാണ്.
Even if you accidentally go and murder or deliberately go and murder somebody.
നിങ്ങൾ അബദ്ധവശാലോ ബോധപൂർവമോ ഒരാളെ കേൾപ്പിച്ചു കൊടുക്കുന്നു,
യു കെൻ റിപ്പെന്റ് ആൻഡ് കം ബാക്ക്.
നിനക്ക് പാപക്ഷമ നേടി മാനസാന്തരപ്പെട്ട് മടങ്ങി വരാനുള്ള സാധ്യതയുണ്ട്.
വൺ ഓഫ് ദ ക്ലാസിക് എക്സാമ്പിൾസ് ഇസ് ദ തീഫ് ഓൺ ദ ക്രോസ്.
അതിനുള്ള മകുട ഉദാഹരണമാണ് ആ വലത്തുഭാഗത്തുണ്ടായിരുന്ന കള്ളൻ.
ഐ മീൻ ഹൗ മെനി പീപ്പിൾ ഹി മസ്റ്റ് ഹാവ് മർഡേർഡ്.
എത്ര പേരെ അവൻ കൊല ചെയ്തിട്ടുണ്ടായിരിക്കാം.
And yet he goes to heaven.
അവൻ ആ പരദീസയിലേക്ക് അന്ന് തന്നെ കടന്നു.
And those Pharisees standing at the foot of the cross who didn't murder anybody, they go to hell.
ഒരുത്തരെ പോലും കൊലവാക്കി ഏൽപ്പിച്ചു കൊടുക്കാതിരുന്നിരുന്ന ആ പരീശന്മാർ ക്രൂശിന്റെ ചുവട്ടിൽ നിന്നവർ നരകത്തിലേക്ക് പോയി.
You know, Christianity is the only faith in the whole world that teaches that murderers can go to heaven and good people can go to hell.
ക്രിസ്ത്യാനിത്വം മാത്രമാണ് കൊലപാതകർക്ക് സ്വർഗത്തിൽ പോകുവാനും എന്നാൽ നല്ലവരായിട്ടുള്ളവർക്ക് നരകത്തിൽ പോകാനും സാധ്യതയുണ്ടെന്ന് പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു മതം ഇങ്ങനെ പഠിപ്പിക്കുന്നത് നിങ്ങൾ
കേട്ടിട്ടുണ്ടോ?
അത് ക്രിസ്ത്യാനിത്വം മാത്രമേ
ബിലീവ് ഇറ്റ്സ് ദി ഓൺലി ട്രൂ ഫെയ്ത്ത്.
അതുകൊണ്ടാണ് അത് യഥാർത്ഥ സത്യമായിട്ടുള്ള ഒരേ ഒരു വിശ്വാസം അത് മാത്രമാണ്.
ദി ഗുഡ് പീപ്പിൾ ഡോണ്ട് ഗോ ടു ഹെൽ ബിക്കോസ് ദേ ആർ ഗുഡ്.
നല്ലതായതുകൊണ്ട് നന്മ ചെയ്യുന്നവരായതുകൊണ്ട് അവർ നരകത്തിൽ സ്വർഗത്തിൽ പോകണമെന്നില്ല.
ദേ ഗോ ടു ഹെൽ ബിക്കോസ് ദേ ആർ പ്രൗഡ് ഓഫ് ബീയിങ് ഗുഡ്.
എന്തെന്നാൽ അവർ നിഗളികളായതിനാൽ അവർ നരകത്തിലേക്ക് പോകുന്നു.
When Jesus said it's difficult for a rich man to enter the kingdom of heaven,
ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്ന പ്രയാസമാണെന്ന് യേശുക്രിസ്തു പറയുമ്പോൾ,
it's not because he's rich.
അവൻ ധനികനായതുകൊണ്ടല്ല.
It's because most rich people are proud.
കാരണം ധനികരായിരിക്കുന്നവർ ഭൂരിഭാഗം ആൾക്കാരും നിഗളികളായതുകൊണ്ടാണ്.
I have seen with my own eyes.
എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം
പറയാം.
നമ്മുടെ സഭകൾ പലയിടത്തും
people who are very very poor.
വളരെ ദരിദ്രരായിരുന്ന
extremely poor.
തികച്ചും ദരിദ്രരായിരുന്നവർ
God blessed them and they became rich and they became proud.
ദൈവം അവരെ ഭൗതികമായിട്ട് അനുഗ്രഹിച്ചപ്പോൾ അവർ നിഗളികളായി തീർന്നത്.
And it destroyed them.
അത് അവരുടെ ജീവിതത്തെ നശിപ്പിക്കുകയാണ് ചെയ്തത്.
Not the riches but their pride.
അത് അവരുടെ ധനമല്ല അവരുടെ നിഗളമാണ് അവരെ നശിപ്പിച്ചത്.
It may not be just rich with money, you can be rich in intelligence and you can be proud of that and it will destroy you.
അത് വെറും ഭൗതികമായിട്ടുള്ള പണത്തിലല്ല, നിങ്ങൾ ബുദ്ധിയിൽ നിങ്ങൾ ധനവാനാണെങ്കിൽ നിങ്ങൾക്ക് നശിപ്പിക്കാനാകാശത്തിലേക്ക് പോകാം.
Rich in Bible knowledge or rich in good looks and all these things can destroy you if you are proud of.
പല കാര്യങ്ങൾക്ക് നിങ്ങളെ നശിപ്പിക്കാൻ സാധ്യമുണ്ട്. നിങ്ങളുടെ വചനജ്ഞാനം, നിങ്ങളുടെ സൗന്ദര്യം, നിങ്ങളുടെ അറിവ്, പല കാര്യങ്ങൾ നിങ്ങളെ നാശത്തിലേക്ക് നയിക്കാം.
So Jesus said, learn from me.
യേശുക്രിസ്തു പറഞ്ഞ എന്നിൽ നിന്നും പഠിപ്പിക്കുക.
One of the great things we need to learn from Jesus.
യേശുക്രിസ്തുവിൽ നിന്നും പഠിക്കാനുള്ള ഒരേ വലിയൊരു കാര്യമാണ് താഴ്മ എന്നുള്ളത്.
I'll explain to you in a simple way how 2 + 2 = 4.
വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങളോട് പറയാം. 2 + 2 = 4 എന്ന് പറയുന്നത് പോലെ ഞാൻ ലളിതമായിട്ട് നിങ്ങളെ അത് മനസ്സിലാക്കി തരാം.
If you don't get victory over sin in your life,
നിങ്ങളുടെ ജീവിതത്തിൽ പാപത്തിന്റെ മേൽ നിങ്ങൾക്ക് ജയം
ലഭിക്കുന്നില്ലെങ്കിൽ,
അതിന് ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ.
യു ഡിഡ് നോട്ട് ഗെറ്റ് ഗ്രേസ് ഫ്രം ഗോഡ്.
ദൈവത്തിൽ നിന്ന് നിനക്ക് കൃപ ലഭിക്കുന്നില്ല.
ബിക്കോസ് റോമൻസ് 6:14 സേസ്,
റോമാലേഖനം 6:14
സിൻ കാനോട്ട് റൂൾ ഓവർ യു വെൻ യു ആർ അണ്ടർ ഗ്രേസ്.
പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ നിങ്ങൾ കൃപയ്ക്ക് അധീനരാകയാൽ.
ദാറ്റ്സ് ദി മെസ്സേജ് വി ഹാവ് പ്രീച്ച്ഡ്.
അതാണ്
വർഷങ്ങളോളം
നമ്മൾ പ്രസംഗിച്ച വിഷയവും സന്ദേശം അതാണ്. നിങ്ങൾ കൃപയ്ക്ക് അധീനരാകയാൽ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ.
ഇറ്റ്സ് എ ക്ലിയർ ട്രൂത്ത് ഓഫ് ഗോഡ്.
അത് ദൈവത്തിന്റെ സത്യമാണ്, സത്യവചനമാണ്.
സിൻ കാനോട്ട് റൂൾ ഓവർ യു വെൻ യു ആർ അണ്ടർ ദി ഗ്രേസ് ഓഫ് ഗോഡ്.
ദൈവകൃപയുടെ അധീനരായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപം കർത്തൃത്വം നടത്തുകയില്ല.
ഇറ്റ്സ് ആസ് clear as saying that if you are under this roof and it's raining outside, you won't get wet.
ningale veedine ullil nilkumbol porathu malayaanengil ningal nanayigeyilla ennu parayunnathu poleulla satyamaya oru kaaryamaanu.
Can you believe that?
ningalkku athu vishwasikkamo?
When do you get wet?
eppozhaanu ningal mala nanayunnathu?
When you go out of this roof.
ee murukku porathekku malayathu povumbol.
So sin comes when you move away from the grace of God.
paavam ningalude jeevithathilekku kadannu varunnathu ningal deiva krupayil ninnum porathekku povumbolaanu.
Now
ഇപ്പോൾ,
when is it that we don't get grace?
എപ്പോഴാണ് നമുക്ക് ദൈവത്തിന്റെ കൃപ ലഭ്യമാകാതിരിക്കുന്നത്?
There it says God gives his grace to the humble in 1 Peter 5:5.
1 Petrus 5:5 പറയുന്നു, അവൻ താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു എന്ന്.
So now we put 2 + 2 together.
നമുക്കിപ്പോൾ 2 ഉം 2 ഉം ഒന്നിച്ച് വെക്കാം. 2 + 2 = 2.
What do we get?
എന്താണ് നമുക്ക് ലഭ്യമാകുന്നത്?
1 If I sin, it's because I didn't get grace.
ഞാൻ പാപം ചെയ്യുന്നു കാരണം എനിക്ക് കൃപ ലഭിക്കുവാൻ.
Secondly, 2 I didn't get grace because I was proud.
Yan nigliyayadinal enikku adu labichilla.
That's all you need to know.
Ningal kariyanda oru satyam adu maatramaanu.
This is a rule I have applied to myself.
Enda sonda jeevitha naan upayogichittulla oru
tattvamaanu. As I was seeking for victory over sin.
Varna varshakala paavathinte mel illa jeyathinaadiya devathinte mugam anveshichirunnappol.
I'll tell you the things I was defeated by and I sought victory over.
Yan edokka vishayangal aayirunnu tholvi adanjukondirunnathu yan adin jeyam anveshichirunnu.
Sought victory over my anger.
Enda kovathinte mel yan aa jeyathinu vendi devathinte
mugam anger at home.
ഭവനത്തിൽ ഞാൻ കോപിഷ്ഠനാകുന്നതിനെ കുറിച്ച്
വിക്ടറി ഓവർ ലസ്റ്റിംഗ് വിത്ത് ദി ഐസ്
എന്റെ കണ്ണുകൊണ്ട് മോഹിക്കുന്നതിന്റെ കാര്യത്തിലുള്ള
വിക്ടറി ഓവർ ലവ് ഓഫ് മണി
ദ്രവ്യാഗ്രഹത്തിന്റെ മേലുള്ള ജയം
ആൻഡ് വിക്ടറി ഓവർ having bitter thoughts towards people who harm me
enniki dosham cheyidavarku ediraayittulla moshagaramaayitta kaipeeri chindakal
to love them
avare snehikkunna kaaryam
I was really seeking for victory over all these things
ee kaaryangalude ee meghalagalil enik jeyane devipanaayitta devathinte mugam
anveshichu getting discouraged and depressed
palappol nirashanu aagunnathum aa ulvaliyilekku
povunnathum kaaryangal and complaining
adhuvara thanne paraadippadunna oru swabhaavathil ninnu
and I discovered this if I fell in any of these areas
yedengil meghalil njan veechu vannu
because I didn't get grace
kaaranam enik devathinte kruva nashtapettu poyi
and I knew I didn't get grace because I was proud
kaaranam enik nigaliyayadinal devathinte ente kruva nalvan saadichilla
2 plus 2 is 4 it's as clear as that
tande adhi endande somam 4 ennu parayunna poleyanu
any time I fell into sin
eppolengil njan paapathil veezhu
I would go to God
njan devasanathile kadannittu parayum
I would say Lord
kathave
I don't need to know why I fell. I know that. I didn't get grace.
എന്തുകൊണ്ടാണ് ഞാൻ വീണതെന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എനിക്ക് കൃപ നഷ്ടപ്പെട്ടു പോയി.
I also know why I didn't get grace. I was proud.
എന്തുകൊണ്ടാണ് എനിക്ക് കൃപ ലഭ്യമാകാതിരുന്നത് എന്നുള്ളത് എനിക്കറിയാൻ
ഞാൻ ആഗ്രഹിക്കുന്നില്ല. All that I know. I know 2 plus 2 is 4.
കാരണം എനിക്കറിയാം 2 + 2 = 4. Now
I say, Lord, I'm only coming to ask you to tell me where I was proud.
ഒരു കാര്യം ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു പിതാവേ, എവിടെയാണ് ഞാൻ നിഗളിയായിരുന്നത്?
That you became my enemy and you could not give me grace
nee ende shatruvayi thirugeyum ninde kruva ende jeevithilekku ninnakku aikkan tadasamayirunnathum yedume kareyanu
the lord would show me
appol swargiya pidav enne kaanu
where the previous week or 2-3 days earlier some little thing I got a little puffed up
evideyana cheda oru meghalagil njane alpam ende thalikku ganam vechathennu avan enne kaanichu thiru
I lost grace
avan enikku kruva nashtapettu
that's how I felt to say
adukondana njan ivide paavathil veenathu
so this became a law for me
ഒരു എന്റെ ജീവിതത്തിലെ വ്യക്തി
ജീവിതത്തിലെ
ഞാനിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നു എവിടെയാണ് എന്താണ് എന്റെ ജീവിതത്തിലെ
നിങ്ങൾ
വീഴുന്നത് എന്തിനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി
കഴിഞ്ഞാൽ
നിങ്ങൾക്ക് സൂക്ഷ്മതയുള്ളവനായി നടപ്പാൻ സാധിക്കും
It's like you know a mathematics problem where you always make a mistake at some particular point
ningal kanakile cheyumbol ariya edengil oru step il ningal ellaippol oru thettu varuthavanaanengil
once you have learned it you'll be very careful when doing that the next time
ningal adu manasilaakki kaniyal adutha pravasham aa step varumbol ningal koodal sradhaluvaagu ennathukku thettu pattathirikkum
cheyya I'm just telling you
yani ippol parayunnathu thaan
every time you fall into any sin
yedu paapathil ningal eppolokke veezhunu
don't ask God why
devathodu chodikkirathu endey ennu
the reason is you didn't get grace
കാരണം നിങ്ങൾക്ക് കൃപ
ലഭ്യമായില്ല
നിങ്ങൾ നിഗളിയായതിനാൽ നിങ്ങൾക്ക്
ദൈവത്തിന്റെ
സന്നിധിയിൽ ചെന്ന് മുട്ടുമടക്കി ചോദിക്കുക പിതാവേ എവിടെയാണ് ഏത് മേഖലയാണ് ഞാൻ
I tell you the Lord will show you almost immediately
നിങ്ങളുടെ ജീവിതത്തിൽ പറ്റിയ പാളിച്ച എവിടെയെന്ന് പൂർണ്ണമായിട്ട് ദൈവം ഉടനടി നിങ്ങൾ കാണിച്ചു
if you are really serious about living an overcoming life
ഒരു ജയാളിയുടെ ജീവിതം നിങ്ങൾ ജീവിക്കാനായിട്ട് നിങ്ങൾ ഹൃദയപൂർവ്വം താൽപര്യവും ഉള്ളവരൊക്കെയാണെങ്കിൽ മാത്രം
one of the things that distinguishes our church from other churches is that we constantly preach victory over sin
മറ്റ് സഭകളിൽ നിന്ന് നമ്മുടെ സഭയ്ക്കുള്ള വ്യത്യാസം എന്തെന്നാൽ നമ്മൾ തുടർമാനമായിട്ട് പാപത്തിന്റെ മേൽ ജയത്തിനുള്ള കാര്യത്തെക്കുറിച്ച് നിരന്തരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു
ആൻഡ് ദേർഫോർ
അതുകൊണ്ട്
somebody asked me once brother Zach what's the difference between your church and other church
നിങ്ങളുടെ സഭയും മറ്റ് സഭകളുമായിട്ട് വ്യത്യാസം എന്ന് ഒരാളോട് ചോദിച്ചു
I said for other churches Sunday is the important day for us 7 days of the week are important
മറ്റ് സഭകൾക്ക് ഞായറാഴ്ചയാണ് പ്രാധാന്യമേറിയ ദിവസം നമ്മളെ സംബന്ധിച്ച് എല്ലാ ദിവസവും പ്രാധാന്യമുള്ളത്
that means for other churches maybe Friday here in Gulf but the point is that the meeting day is the most important day for them
gulf rajyangal adu velliyaazhchayana njan paranjathinte taalpariyam yogamulla divasamaana pradhaanimeri divasam
so the most important thing for many churches is the meeting
avante sabagale samayathulum pradhaanimeri kaaryam avarude meeting
we must have a good meeting
namukku nalla yogamayirunnu
and sometimes we can also say that
namukkum
you know we come to a meeting and we said boy We had a good time of singing today.
Oh, അതിനു ശേഷം പറയൊരു യോഗത്തിൽ ഇന്നത്തെ ദിവസം നമുക്ക് നല്ല പാട്ടായിരുന്നു.
We had a good time of worship.
നമുക്ക് നല്ല ഒരു സ്തോത്ര ആരാധനയുടെ ഇതായിരുന്നു.
I mean, we don't say whether God had a good time through listening to us, but we had a good time.
എന്നാൽ ഈ കാര്യം നമ്മൾ ഇങ്ങനെ പറയുന്നത് കേട്ടതുകൊണ്ട് ദൈവത്തിന് നല്ല സമയമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല.
So we are not really worshiping God, we are just worshiping ourselves.
നമ്മുടെ കാരണത്തിൽ ദൈവത്തെ അല്ല ആരാധിക്കുന്നത്, നമുക്ക് തന്നെ ഒരു ആരാധനയുടെ ആത്മാവിന് അങ്ങ് നടക്കുകയാണ്.
It's like some worldly people going for a sing song session and say, we had a wonderful time singing today.
അതുപോലെ ഒരു ലൗകികനായ മനുഷ്യൻ പോയി വേറെ പാട്ടുകളൊക്കെ പാടുമ്പോൾ അവനും പറയുന്നു ഞങ്ങൾക്ക് നല്ല ഒരു സംഗീത.
For many people that meeting is the most important thing.
പല ക്രിസ്ത്യാനികളെ സംബന്ധിച്ചോളം യോഗം മീറ്റിംഗ് ആണ് പ്രാധാന്യമേറിയ ഒരു കാര്യം.
I say not for me.
എന്നാൽ എന്നെ സംബന്ധിച്ചതല്ല.
For me, how I live at home, Monday, Tuesday, Wednesday, that's very important.
എന്റെ ഭവനത്തിൽ ഞാൻ എപ്രകാരം തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച ജീവിക്കുന്നു അതാണ് എനിക്ക് പ്രാധാന്യമേറിയത്.
How I handle my money and how I deal with other people is very important.
എന്റെ ക്രയ വിക്രയങ്ങളിൽ എന്റെ പണമിടപാടുകൾ ഞാൻ എത്രത്തോളം വിശ്വസ്തനാകുന്നു അതാണ് എനിക്ക് പ്രാധാന്യമേറിയ കാര്യം.
Or how I reply to that nuisance telephone call I got from some telemarketing salesman.
എന്നെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ ടെലിമാർക്കറ്റിംഗ് ആ സെയിൽസ്മാന്റെ ആ കോളിനോട് ഞാൻ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ് എന്റെ സ്വസ്ഥതയിൽ എന്റെ ആത്മീയ ജീവിതത്തിൽ പ്രാധാന്യം.
That's important for me. How did I speak to him?
അതും എനിക്ക് പ്രാധാന്യമേറിയതാണ്. എത്രണത്തിൽ ഞാൻ അവനോട് പ്രതികരിച്ചു, അവനോട് ഞാൻ മറുപടി പറഞ്ഞു.
Did I respond to him like Jesus did, or did I respond to him in anger?
യേശു ക്രിസ്തു പ്രതികരിച്ച പോലെയാണോ ഞാൻ അവനോട് പ്രതികരിച്ചത്, അതോ ഞാൻ കോപിഷ്ഠനായിട്ടാണോ അവനോട് പ്രതികരിച്ചത്?
Not how well I sang in the meeting, that's unimportant.
ഞാൻ മീറ്റിംഗിൽ അത്ര ഭംഗിയായിട്ട് പാടി എന്നുള്ളതല്ല, അത് പ്രാധാന്യം അത്രത്തോളം ഉള്ളതല്ല.
I learned something from my wife about this once.
ഈ കാര്യത്തിൽ എന്റെ ഭാര്യയിൽ നിന്ന് ഞാൻ ഒരു കാര്യം പഠിക്കുകയുണ്ടായി.
We get a lot of these calls in Bangalore. Somebody wants to sell us a credit card. I've never had a credit card in my life. I don't want anything. But they keep calling.
ആ ഒരു ബാങ്കിൽ നിന്നുള്ള ഒരാള് ഈ ക്രെഡിറ്റ് കാർഡ് വിൽപ്പനായിട്ട് എന്റെ ഞങ്ങളുടെ വീട്ടിൽ നിരന്തരം വിളിക്കുമായിരുന്നു.
Somebody called and she picked up the phone and listened to her, this lady trying to sell the card for 2 or 3 minutes.
രണ്ടു മൂന്ന് മിനിറ്റ് ആ സ്ത്രീ പറഞ്ഞ കാര്യം ശ്രദ്ധയോടെ കേട്ടു. അവര് ഈ ക്രെഡിറ്റ് കാർഡ് വിൽക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു.
Very patiently she said, no, I'm not interested.
അവസാനം സൗമ്യതയോടെ പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല സഹോദരി.
Then she said,
എന്നിട്ട് അവൾ മറുപടി പറഞ്ഞു,
I've listened to you for 3 minutes. Can you listen to me? I want to tell you something.
നീ എന്നോട് പറഞ്ഞ 3 മിനിറ്റ് ഞാൻ ക്ഷമയോടെ കേട്ടു. എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. നീയും ശ്രദ്ധയോടെ കേൾക്കണേ.
She can't say, no, I don't have time to listen to you.
അവൾ ഒരിക്കലും പറയാൻ സാധ്യമല്ല, ഇല്ല എനിക്ക് സമയമില്ല എന്ന് പറയാൻ പറ്റുകയില്ലല്ലോ.
And she gave her the gospel.
അവളൊക്കെ ആ സ്ത്രീക്ക് സുവിശേഷം പറഞ്ഞു.
I said, what a good thing to do next time some telemarketing.
അടുത്ത പ്രാവശ്യം ഏതെങ്കിലും ഒരു ടെലിമാർക്കറ്റിംഗ് ആൾ എന്നെ വിളിക്കുമ്പോൾ എനിക്ക് എപ്രകാരം ഇതിൽ നിന്നും ഇങ്ങനെ പ്രതികരിച്ചുകൂടെ എന്ന് ഞാൻ.
But I have to listen to him first.
കാരണം ഞാൻ ആദ്യം അവനിൽ നിന്ന് കേൾക്കേണ്ടിയിരിക്കുന്നു.
Isn't that good? Isn't it worth listening to somebody for 2-3 minutes if he listened to you for 2-3 minutes?
ഒരാൾ ഈ പറയുന്ന കേൾക്കാനായിട്ട് ചാൻസ് ലഭിക്കാനായിട്ട് അവൻ പറയുന്നത് 3 മിനിറ്റ് കേൾക്കുക എന്നുള്ളത് വിലയുള്ള കാര്യമല്ലേ?
I'd be glad to get calls every day.
അങ്ങനെയാണെങ്കിൽ
people like that.
അങ്ങനെയുള്ളവരിൽ നിന്നുള്ള വിളികൾ കേൾപ്പാൻ എനിക്ക് വളരെ സന്തോഷമാണ്.
You know, these are the important things in the Christian life.
ഇതാണ് ക്രിസ്തീയ ജീവിതത്തിലെ പ്രാധാന്യമേറിയ ഗൗരവമേറിയ കാര്യങ്ങൾ.
Not just the meeting.
വെറും യോഗങ്ങൾ മാത്രമല്ല.
That's why we need to experience the grace of God in all types of situations.
എല്ലാ സാഹചര്യങ്ങളിലും നടുവിലും ദൈവത്തിന്റെ കൃപ നമ്മൾ അനുഭവിക്കേണ്ടി നിരന്തരമായിട്ട്.
One of the finest verses on this is 2 Corinthians.
രണ്ട് കൊരിന്ത്യർ ഒരു വാക്യമുണ്ട്, വളരെ മനോഹരമായ ഒരു വാക്യം.
2 verses I want to show you.
രണ്ട് വാക്യങ്ങൾ നിങ്ങളെ കാണിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
One you all know very well is 2 Corinthians 12:9.
രണ്ട് കൊരിന്ത്യർ 12:9 ഒമ്പതാമത്തെ വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
My grace is sufficient for you.
എന്റെ കൃപ നിനക്ക് മതി എന്നുള്ളത്.
See, that means whatever your situation,
നിന്റെ അവസ്ഥ എന്ത് തന്നെയായാലും,
God's grace is sufficient.
ദൈവത്തിന്റെ കൃപ നിനക്ക് ധാരാളം മതി.
I mean, it's like God saying, whatever your financial need, I'll give you that money.
ദൈവം പറയുകയാണ്, നിന്റെ സാമ്പത്തിക ആവശ്യം എന്ത് തന്നെ ആയിരുന്നാലും ഞാൻ നിനക്ക്.
If it's 50 rupees one day, 50.
ഇത് 50 രൂപയാണ് ഒരു ദിവസമെങ്കിൽ 50.
If it's 50,000 another day, okay, 50,000.
അത് ഞാൻ തരാൻ എനിക്ക്.
Imagine if you got a promise like that, you wouldn't have a worry in the world after that.
അങ്ങനെയുള്ള ഒരു വാഗ്ദത്തം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ലോകത്തിൽ ഒരു ദിവസവും നിങ്ങൾക്ക് പ്രയാസം അനുഭവിക്കേണ്ട കാര്യമില്ല.
That is the meaning of my grace is sufficient.
അതാണ് എന്റെ കൃപ നിനക്ക് മതി
എന്നതിന്റെ
അർത്ഥം. അതെന്തെന്നാൽ,
whatever temptation you face for the next 50 years,
അടുത്ത 50 വർഷം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന എല്ലാ
പരിശോധനകളിലും
എന്ത് പരിശോധനയാണ് കടന്നു
പോകുന്നത്,
നിങ്ങൾ പ്രതീക്ഷിക്കാൻ പോകുന്ന ശത്രുക്കൾ ആരൊക്കെയാണ്,
true.
ദൈവത്തിന്റെ വചനം
സത്യമാണ്. My grace is sufficient.
എന്റെ കൃപ നിനക്ക് മതി.
I must believe that.
ഞാൻ അത് ഹൃദയപൂർവ്വം വിശ്വസിക്കണം.
Lord, I believe that.
നമ്മൾ അത് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു.
You will not allow me to be tempted beyond my ability.
എന്റെ കഴിവിനനുസരിച്ച് നീ എന്നെ ഒരിക്കലും പരീക്ഷിക്കയില്ല എന്നുള്ളത്.
You know, when I first began to testify, God giving me victory over sin.
ദൈവത്തിന്റെ സാക്ഷിപ്പാരായിട്ട് ആ ജയജീവിതത്തിനെ കുറിച്ച് സാക്ഷിപ്പാരായിട്ട് ഞാൻ ആദ്യകാലത്ത് തുടങ്ങിയ സമയത്ത്
the devil said, be careful now.
സാത്താൻ പറഞ്ഞു, സൂക്ഷിച്ചോ.
You get up and give this testimony, I'll knock you down tomorrow with such a sin, all your testimony will be gone.
നീ ഇന്ന് പറയുന്ന ഈ സാക്ഷ്യത്തിന്റെ അതേ മേഖലയിൽ നാളെ തന്നെ ഞാൻ പരിശോധിക്കും, നിന്നെ ഇടിച്ചു താഴെയിടും, നിന്റെ സാക്ഷ്യം മുഴുവൻ നഷ്ടപ്പെടുമെന്ന് സാത്താൻ പറഞ്ഞു.
And I was a bit scared.
അപ്പോൾ ഞാൻ അല്പം ഭയചകിതനായി.
Now I am not.
എന്നാൽ ഇന്ന് ഞാൻ അങ്ങനെയല്ല.
Because I saw God's promise in 1 Corinthians 10:13.
കാരണം 1 കൊരിന്ത്യർ 10ന്റെ 13 ഞാൻ ദൈവത്തിന്റെ വാഗ്ദാനം കണ്ടു.
It is one of the most important verses in the whole New Testament.
പുതിയ നിയമത്തിലേക്ക് ഏറ്റവും പ്രാധാന്യമേറിയ ഒരു വാക്യമായിട്ട് ഞാൻ
കാണുന്നു. You must know it by heart.
നിങ്ങൾ അത് ഹൃദയത്തിൽ ഹൃദയസ്ഥമാക്കേണ്ട ആവശ്യമുണ്ട്.
What does it say in the middle of that verse?
എന്താണ് ആ വാക്യത്തിന്റെ മധ്യഭാഗം
പറയുന്നത്? God is faithful who will never allow you to be tested beyond your ability.
ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാത്തവൻ.
That means God will not allow the devil to come with some big temptation which is too much for me to handle.
എനിക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയാത്തതിന് അതീതമായിട്ട് ഒരു വലിയ പരീക്ഷയുമായിട്ട് വരുവാൻ സാത്താനെ അവൻ അനുവദിക്കുകയില്ല.
Or a trial.
പരിശോധനയുടെ നടക്കും.
You know, there are sometimes you hear believers saying, oh, this is becoming too much for me.
വിശ്വാസികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, അയ്യോ ഇതെന്നെ കൊണ്ട് സഹിക്കാൻ കൂടെ സാധ്യമല്ല.
That means God is a liar.
കാരണം ദൈവം ഒരു വ്യാജം പറയുന്നവനാണെന്നാണ് അവൻ പറയുന്നത്.
Lord, I'm your child, but you allowed me to face a trial which is too much for me.
കർത്താവേ, ഞാൻ നിന്റെ മകനാണ്, എന്നാൽ എനിക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു പരീക്ഷ.
That is impossible.
അത് അസാധ്യമാണ്.
I don't care what your experience is, I believe God's word.
നിങ്ങളുടെ ആ പരിചയം എന്താണെന്ന് എനിക്കറിയില്ല, എന്നാൽ ഞാൻ ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്നു.
You know, we must hold on to that.
നമ്മൾ ആ വാക്യത്തിൽ പിടിച്ചു മുറുകപ്പെട്ടേയിരിക്കുന്നു.
I don't know what big temptation the devil has for me 1 year from now, but if it's too much for me, God will not allow it to come to me.
അടുത്ത ഒരു വർഷത്തേക്കുള്ള എന്റെ പരിശോധന എത്ര വലുതാണെന്നോ എനിക്കറിയില്ല, എന്നാൽ ദൈവം എനിക്ക് അതിനുള്ള പോക്കുവഴി ഒരുക്കുന്നവനാണ്.
And God will not allow you, if you are a young believer, to face something that an older believer like I may face.
അതേപോലെ ആ പ്രായമായിരിക്കുന്ന ഒരു വിശ്വാസി എന്ന നിലയിൽ ഞാൻ അനുഭവിക്കാൻ പോകുന്ന ഒരു പരീക്ഷ ഒരു ചെറിയ വിശ്വാസം എന്ന നിലയിൽ നിനക്ക് ലഭ്യമാകില്ല.
You know, about 8 or 9 years ago, some religious people took me to court.
19 വർഷങ്ങൾക്ക് മുമ്പ് ചില മതഭക്തരായിരുന്ന ചിലർ എന്നെ ആ കോടതിയിലേക്ക് വലിച്ചെടുത്തു.
But I thought about that.
ഞാൻ അതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു.
I mean, say 15 years ago, the devil may have gone to God and say, I want to take Zach to court. And God said, no, you can't.
15 വർഷം മുമ്പ് സാത്താൻ ദൈവത്തിനടുത്ത് എന്ന് പറഞ്ഞ് എനിക്ക് സാക്കിനെ കോടതിയിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു കാണാൻ പറ്റില്ല, ഇപ്പോൾ സമയമായിട്ടില്ല.
He's not ready for it.
അവൻ അതിന് യോഗ്യനായിട്ടില്ല.
14 years ago, he again asked, God says no.
14 വർഷത്തിന് ശേഷം വീണ്ടും വന്ന് ചോദിച്ചു, അപ്പോഴും ദൈവം പറഞ്ഞില്ല.
10 years ago, he asked, he says no.
10 വർഷത്തിനപ്പുറം ചോദിച്ചു, ഇല്ല.
8 years ago, when he said, God said yes, okay, now you can take it.
8 വർഷത്തിന് മുമ്പ് ചെന്നപ്പോൾ പറഞ്ഞു, ഓക്കേ, സമയമായിരിക്കുന്നു, നിനക്ക് ആകാം.
So shall we like Peter then take off the sword and chop off the ear of somebody taking us to court? No.
നമ്മളെ കോടതിയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതിനെ പത്രോസ് വാളൂരി അവന്റെ ചെവി അറുത്തതുപോലെ നമ്മൾ ചെയ്യുകയാണോ വേണ്ടത്?
What shall we say?
നമ്മൾ എന്ത് പറയും?
The cup which my father has given me, shall I not drink it?
എന്റെ പിതാവ് നൽകിയിരിക്കുന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടവനല്ലയോ?
That is how we have to react to every situation.
ഏത് സാഹചര്യത്തോടും നമ്മൾ പ്രതികരിക്കേണ്ടത് ഇതേ ആത്മാവിലാണ്.
Don't look at people and say, so and so harmed me.
ഇന്ന ഇന്ന ആൾ എനിക്ക് പാര വെച്ചു എന്ന്
പറഞ്ഞു. Nobody can harm you. Everything God allows it to come to make you a stronger person.
ആർക്ക് നിനക്ക് ദോഷം ചെയ്യുവാനായിട്ട് സാധ്യമല്ല, കാരണം ദൈവം അനുവദിക്കുന്ന ഓരോ പരീക്ഷയും നിന്നെ ശക്തനായ ഒരു ക്രിസ്ത്യാനിയായി മാറ്റുവാൻ വേണ്ടിയാണ്.
Do all of you know Romans 8:28?
നിങ്ങൾക്ക് എല്ലാവർക്കും റോമാലേഖനം 8:28 അറിയാമോ?
All things work together for good.
കൂടി വ്യാപരിക്കുന്നു.
That's a very good verse. Those who love God and are called according to his purpose, God makes everything work for good.
ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു.
Now here is an equally good verse which many people don't know.
എന്നാൽ ഇതുപോലെ തന്നെ പലർക്കും അറിയാൻ പാടില്ലാത്ത ഒരു വാക്യമുണ്ട്.
How many of you know 1 Peter 3:13?
1 പത്രോസ് 3ന്റെ 13 നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം?
You must know it as well as you know Romans 8:28.
റോമാലേഖനം 8:28 മനപാഠമായിരിക്കുന്ന പോലെ തന്നെ മനപാഠമാക്കേണ്ട ഒരു വാക്യമാണ് 1 പത്രോസ് 3ന്റെ 13.
I have tested this out in many places. Many people who know Romans 8:28 don't know 1 Peter 3:13.
കുർമാലേഖന വിട്ടിന്റെ 28 അറിയാവുന്ന പലർക്കും ഒന്ന് പത്രോസ് 3 13 അറിയില്ല. എന്താണ് ഇവിടെ പറയുന്നത് അറിയുമോ?
Who can harm you?
നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവൻ ആർ?
What a verse.
എത്ര മനോഹരമായ വാക്യം.
Who can harm you if you are zealous for what is good?
നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തി ഉള്ളവരെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവൻ ആർ?
I say, praise the Lord.
ഞാൻ പറയും, കർത്താവേ സ്തോത്രം.
I can stand before the devil and the whole world and say, Who can harm me?
സാത്താനും ലോകത്തിനും മുഴുവൻ ലോകത്തിനും മുമ്പിൽ എഴുന്നേറ്റ് എന്ന് എനിക്ക് പറയുവാൻ സാധിക്കും, എനിക്ക് ദോഷം ചെയ്യുന്നവൻ ആർ?
Because I'm not here to do evil to anybody else.
ഞാൻ ഇവിടെ ആർക്കും ദോഷം ചെയ്യാൻ വേണ്ടി വന്നവനല്ല.
You know, the Christian life is such a triumphant life.
നിങ്ങൾക്കറിയാമോ, ക്രിസ്തീയ ജീവിതം ജയത്തിന്റെ ജീവിതമാണെന്നുള്ള കാര്യം.
You believe me, after some time the devil will get so fed up with you that he'll leave you alone.
കുറച്ചു കാലത്തിന് ശേഷം സാത്താൻ നിങ്ങളെ കൊണ്ട് മടുത്തിട്ട് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക്.
നോ യൂസ് ട്രൈയിങ് വിത്ത് ദിസ് ചാപ്പ്.
ഇവനെ പരിശോധിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല, നിന്നെ വിട്ടിട്ട്
പോകുന്നവനായി.
അത് എത്ര മനോഹരമായിട്ടുള്ള അത്ഭുതകരമായ ഒരു
ജീവിതമാണ്. Does not allow you to be tested beyond your eyes.
നിന്റെ സ്വർഗീയപിതാവ് നിന്റെ കഴിവിന് അധികമായിട്ട് നിന്നെ പരീക്ഷിക്കുന്നവരല്ല എന്ന് നീ
വിശ്വസിക്കുന്നു.
നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന എന്തിനും അവന്റെ കൃപ, ദൈവകൃപ ധാരാളം മതി.
It is impossible to sink you.
അവൻ നിനക്ക് കളയുവാനായിട്ട് സാധ്യമല്ല.
Absolutely impossible.
തീർത്തും സാധ്യമല്ല.
No matter how heavy the storm,
ആ കടുങ്കാറ്റ് എത്ര ശക്തമായിരുന്നാലും,
No matter how much water has come into the boat,
ഈശാന മൂനടിച്ച് ജലം ആ പടകിലേക്ക് ജലം അടിച്ചു കയറിയാലും അത് നിനക്കൊരു ദോഷം ഭവിക്കില്ല.
God will make you overcome.
കാരണം ദൈവം നിന്നെ ജയാളിയാക്കി തന്നെ മാറ്റും.
This was Paul's experience.
ഇത് പൗലോസിന്റെ ആ അനുഭവം
സാക്ഷ്യം. It says in 2 Corinthians 2:14.
2 Corinthians 2:14 അവൻ വായിക്കുന്നു.
Thanks be to God who always leads us in his triumph in Christ.
ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്നു.
The most important word there is always.
എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്നു.
എല്ലായ്പ്പോഴും. Nobody could say that in the Old Testament.
പഴയ നിയമത്തിൽ ഒരു വ്യക്തിക്ക് പോലും ഇത് പറയാൻ സാധ്യമായിരുന്നില്ല.
And it says here, this is the fragrance of the sweet aroma of knowledge of him and the fragrance of Christ, verse 15, that he spreads through us in every place.
അവസാന ഭാഗം 15-ലേക്ക് വരുമ്പോൾ തന്റെ ക്രിസ്തുയേശുവിന്റെ പരിജ്ഞാനത്തിന്റെ വാസന ഞങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നു.
You know what is the fragrance of Christ that was come through your life?
നിങ്ങളുടെ ജീവിതത്തിലൂടെ പുറത്തു വരുന്ന ക്രിസ്തുയേശുവിന്റെ പരിജ്ഞാനത്തിന്റെ വാസന എന്താണെന്നറിയോ?
You're always living in victory.
നിങ്ങൾ എല്ലായ്പ്പോഴും ജയത്തിൽ തന്നെ, ജയാളിയായി തന്നെ
ജീവിക്കുന്നു. You're never in a bad mood.
നിങ്ങൾ ഒരിക്കലും ഒരു മോശമായ അവസ്ഥയിലായിരിക്കില്ല.
You're always happy in the Lord.
നിങ്ങൾ ക്രിസ്തുയേശുവിൽ സന്തുഷ്ടരായിരിക്കും.
And no matter what your circumstances, you're triumphing over it.
നിങ്ങളുടെ സാഹചര്യം എന്ത് തന്നെയായാലും നിങ്ങൾ അവിടെ ജയാളി.
You have no complaint against anybody in the world.
ഓരോ വ്യക്തിക്കും എതിരായിട്ട് നിങ്ങൾക്ക് പരാതിയില്ല.
Because you say God is in control.
കാരണം ദൈവം സകലത്തെ നിയന്ത്രിക്കുന്നു.
Do you know when you complain about some circumstance and somebody did something to you?
ചില സാഹചര്യങ്ങളെ കുറിച്ചും ചില വ്യക്തികൾ നിങ്ങൾക്കെതിരെ ചെയ്തു എന്ന് നിങ്ങൾ പരാതി പറയുമ്പോൾ എന്താണ്
you know what you're actually saying?
നിങ്ങൾ പറയുന്നത് എന്താണെന്ന് അറിയുമോ?
Well, actually my heavenly father couldn't handle that situation. The devil sort of took control over that situation.
ഓ, എന്റെ സ്വർഗീയ പിതാവിന് ആ കാര്യത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടോ അബദ്ധവശാൽ
സാത്താൻ. For those 5 minutes the devil was more powerful than my God.
കാരണം സ്വർഗീയ പിതാവിനേക്കാൾ എങ്ങനെയോ ആ 5 മിനിറ്റ് സാത്താൻ അവിടെ ജയം നേടി.
Is that possible?
അത് സാധ്യമാണോ?
Do you believe that Satan was defeated on the cross 2000 years ago?
2000 varshangal munpu kalvarayil saatan tholpikkappettu ennu nee vishwasikkunnuvo?
One of the things God has given me faith for now in the last 6 months or so.
Kazhinja 6 maasamayittu devan ente jeevithathil thanna oru vishwasam ennu ningalude pangalitte.
Yes, the Lord said to me,
devan ennodu prakaram parannu,
as you were afraid of the devil once upon a time, the devil is going to be afraid of you.
ഒരു നാൾ നീ സാത്താനെ എത്രത്തിൽ ഭയന്നിരുന്നോ അതേ അളവിൽ സാത്താൻ ഇന്ന് നിന്നെ ഭയപ്പെടുന്നു.
Lord, I want to live like that.
കർത്താവേ, ഞാൻ ആ ഒരു അവസ്ഥയിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
You say, oh, Brother Zach, that's only for people like you.
നിങ്ങൾ പറയുമോ, സാക്കി അത് നിന്നെ പോലുള്ള ആൾക്കാർക്ക് മാത്രമുള്ള ഒരു കാര്യം.
It's for those who believe it.
അത് വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും സാധ്യമാണ്.
You don't believe it, it won't happen.
നീ അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ സാധ്യമാകില്ല.
I didn't defeat the devil on the cross.
ഞാനല്ല സാത്താനെ കാൽവരിയിൽ തോൽപ്പിച്ചത്.
Jesus defeated him.
യേശുക്രിസ്തു അവനെ തോൽപ്പിച്ചു.
He is your savior as much as he is mine.
എന്റെ നിന്റെയും ആ രക്ഷകനായ അവൻ മാറിയിരിക്കുന്നു. അതുകൊണ്ട് നിനക്ക് സാധ്യമാണ്.
The difference is Paul believed it.
പൗലോസിന്റെ ജീവിതത്തിൽ അവനത് വിശ്വസിച്ചു.
And I believe it.
ഞാൻ അത് വിശ്വസിക്കുന്നു.
You may not believe.
നിങ്ങൾ അത് വിശ്വസിക്കുന്നില്ല.
That's the only difference.
അതാണ് അവിടുത്തെ വ്യത്യാസം.
But if you believe that the devil was defeated on the cross,
എന്നാൽ നിങ്ങൾ അത് ഹൃദയപൂർവ്വം ഇന്ന് വിശ്വസിക്കുന്നെങ്കിൽ സാത്താൻ കാൽവരിയിൽ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു.
I thought of it like this.
ഞാൻ അത് ഇങ്ങനെയാണ്.
See, supposing something terrible happens tomorrow.
നാളെ വളരെ മോശമായിട്ടുള്ള ഭീകരമായ ഒരു കാര്യം എനിക്ക്.
Which humanly speaking we say is terrible.
അത് മനുഷ്യമായി പറയുമ്പോൾ അത് ഭീകരമായ ഒരു കാര്യമായിരിക്കാം.
I look at it like this.
ഞാൻ അതെങ്ങനെയാണ് കാണുന്നത്?
Okay, I don't know. I don't know what's going to happen to them.
നാളെ എന്ത് സംഭവിക്കും എനിക്ക് അറിയില്ല.
I think of it like this.
ഞാൻ അത് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്.
Does God know today what's going to happen tomorrow?
നാളെ എനിക്ക് എന്ത് സംഭവിക്കുന്നുള്ള കാര്യം ദൈവം ഇന്നേ അറിയുന്നില്ലേ?
Yes or no?
Yes or no?
Okay, now a little more difficult question.
കുറച്ചുകൂടെ പ്രയാസമേറിയ ചോദ്യം ചോദിച്ചു.
Did God know last year what is going to happen tomorrow?
നാളെ എന്ത് സംഭവിക്കുന്നു കഴിഞ്ഞ വർഷം ദൈവം അറിഞ്ഞിരുന്നു.
Did God know 50 years ago what's going to happen tomorrow?
നാളെ എന്ത് സംഭവിക്കുന്നു 50 വർഷം മുമ്പ് അവൻ അറിഞ്ഞിരുന്നു.
Did God know before I was born what's going to happen tomorrow to me?
നാളെ എന്ത് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അവൻ അറിഞ്ഞിരുന്നു.
And you mean a loving father made no provision to take me through that situation tomorrow? Is it possible?
നാളെ ആ നടക്കാൻ പോകുന്ന കാര്യത്തിന് ഒരു പോക്കുവഴിയായിട്ട് എന്റെ സ്വർഗീയ പിതാവ് സ്നേഹനദിയായ പിതാവ് ചെയ്തിട്ടില്ലെന്നാണോ?
ഈവൻ ഇഫ് യു ഹാഡ് 25 ഇയേഴ്സ് ടു പ്രിപ്പയർ ഫോർ സംതിങ് യു ഡു എ ഗുഡ് ജോബ് ഓഫ് ഇറ്റ്.
നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു 25 വർഷത്തെ സമയം കിട്ടിയാൽ നിങ്ങൾ പോലും വളരെ ഭംഗിയായിട്ട് അത് ചെയ്യും.
Why can't God do it?
എന്തുകൊണ്ട് ദൈവം അത് ഭംഗിയായിട്ട് നിവർത്തിക്കുകയില്ല?
Brothers and sisters,
സഹോദരി സഹോദരന്മാരെ,
ഇറ്റ് ഇസ് our unbelief,
നമ്മുടെ അവിശ്വാസമാണ്,
that makes us fail in so many situations.
പല പല സാഹചര്യങ്ങളിൽ നമ്മളെ പരാജിതരാക്കുന്ന നമ്മുടെ അവിശ്വാസം ഒന്ന് മാത്രമാണ്.
Let's trust.
നമുക്ക് അവനെ ഹൃദയപൂർവ്വം വിശ്വസിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.
Thank you, Father.
നന്ദി.
Your word help us to honor you.
നിന്റെ വചനത്തെ അനുസരിക്കാനായി.
By trusting you.
നിന്നെ വിശ്വസിച്ചുകൊണ്ട് നിന്നെ ബഹുമാനിപ്പാൻ.
In all situations.
ഏത് സാഹചര്യത്തിലും. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.